ദൈവനാമത്തിന് മഹത്വം. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളാണ് മുൻ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത്. 8 മുതലുള്ള വാക്യങ്ങളാണ് തുടർന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. വിശ്വസ്തനും പ്രിയനുമായ ഒനേസിമോസ് എന്ന പ്രയോഗം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഫിലേമോൻ്റെ ലേഖനം എഴുതുവാൻ കാരണം ഒനേസിമോസ് ആണല്ലോ. പൗലോസിൻ്റെ കാരാഗ്രഹവാസകാലത്ത് സുവിശേഷത്താൽ ജനിപ്പിച്ച മകൻ ആയിരുന്നു അവൻ. ഫിലേമോൻ 10:16 വാക്യങ്ങൾ അത് കാണുവാൻ കഴിയും. ഒനേസിമോസ് ഒരു ദാസനും പാവപ്പെട്ടവനും ഒളിച്ചോടിയനുമൊക്കെ ആണെങ്കിലും തൻ്റെ വീണ്ടും ജനനത്തെ തുടർന്ന് വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. മാനസാന്തരം മാനവ ഹൃദയങ്ങളിൽ വരുത്തുന്ന രൂപാന്തരം എത്ര വലിയതാണ്! സഹശുശ്രൂഷകന്മാരോടുള്ള അപ്പോസ്തോലൻ്റെ സമീപനവും ഹൃദയത്തിന് നിലവാരവുമല്ലേ ഇവിടെ പ്രകടമാക്കുന്നത്? ഒനേസിമോസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഫിലേമോൻ്റെ ലേഖനത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാം. പൗലോസിനാൽ അയക്കപ്പെട്ടവർ ഇരുവരും വിശ്വസ്തന്മാരായിരുന്നു. വസ്തുതകളെ ഉള്ളതുപോലെ ചിത്രീകരിക്കാൻ വിശ്വസ്തന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അവിശ്വസ്തന്മാരുടെ പക്കൽ സന്ദേശം കൊടുത്തയച്ചാൽ അവരത് കൂട്ടിയും കുറച്ചും പറഞ്ഞ് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. എന്നാൽ വിശ്വസ്ത സാക്ഷി ഭോഷ്ക്ക് പറയുകയില്ല. 10-ാം വാക്യത്തിൽ അരിസ്തർഹോസിനെ പറ്റി നാം വായിക്കുന്നു. ഇവൻ തെസ്രോനിക്കയിൽ നിന്നുള്ളവൻ ആയിരുന്നു. പൗലോസ് കൈസയിൽ നിന്നും റോമിലേക്ക് കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം പൗലോസിനോടുകൂടെ പോയി. അപ്പോസ്തല പ്രവൃത്തികൾ 27:2. ഒടുവിൽ പൗലോസിനോടുകൂടെ തടവിലാക്കപ്പെട്ടു. പൗലോസിനോടൊപ്പം കാരാഗ്രഹ ജീവിതം മനസ്സോടെ സ്വീകരിച്ചത് ആയിരിക്കണം. ഇപ്രകാരം തൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളിയായ അരിസ്തർഹോസിൻ്റെ സ്നേഹവന്ദനങ്ങൾ ഇവിടെ എഴുതുന്നു. ഇവനെപ്പറ്റി ഉപരിയായി ഒന്നും പിന്നീട് പറഞ്ഞു കാണുന്നില്ല. പൗലോസിനോടൊപ്പം റോമിൽ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന് കരുതാവുന്നതാണ്. ബർന്നബാസിൻ്റെ മച്ചുനായ മർക്കോസ് എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. മച്ചുനൻ എന്ന ഇത് ഒരു ഗ്രീക്ക് വാക്കാണ്, നിന്നും കടമെടുത്തതാണ്. ഇവിടെ കസിൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില പരിഭാഷകളിൽ അനന്തരവൻ എന്നും ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. മർക്കോസിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ബർന്നബാസിൻ്റെ പേർ ഉപയോഗിച്ച് വന്നു. കാരണം ബർന്നബാസ് കൊലോസിയർക്ക് പരിചിതനായ വ്യക്തിയായിരുന്നു. ദൈവമക്കളെ ഭവനത്തിൽ കൈക്കൊള്ളുന്നത് ഭവനത്തിന് അനുഗ്രഹമാണ്. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നുവെന്ന് കർത്താവും പറഞ്ഞു. വിശുദ്ധന്മാർക്കായി ചെയ്യുന്ന സേവനങ്ങൾ വളരെ പ്രതിഫലമുള്ളതാണ്. എബ്രായർ 6:10. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരെ വീട്ടിൽ കൈക്കൊള്ളരുത് എന്ന് 2 യോഹന്നാൻ 10-ാം വാക്യത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ഫേബയെ സഭയിൽ കൈക്കൊള്ളുവാൻ റോമാ സഭയോട് പൗലോസ് നിർദ്ദേശിക്കുന്നു. സഭകൾ സന്ദർശിക്കുവാനായി താല്പര്യപ്പെടുന്ന സഹോദരന്മാരുടെ ശുശ്രൂഷകന്മാരും അറിയപ്പെടുന്ന ദൈവദാസന്മാരുടെ പരിചയക്കത്തുമായിട്ടാണ് ദൈവമക്കൾ പോകേണ്ടത്. വേണ്ട വിധത്തിൽ പരിചയമില്ലാത്തവരെ താമസിപ്പിച്ച് ശുശ്രൂഷിക്കുന്നത് അപകടകരമാണ്. 11-ാം വാക്യത്തിൽ യുസ്തോസ് എന്ന് പറയുന്ന യേശു എന്ന പ്രയോഗം കാണുക. റോമക്കാരുടെ ഇടയിൽ യുസ്തോസ് എന്നതും യഹൂദന്മാരുടെ ഇടയിൽ യേശു എന്നതും എബ്രായ ഭാഷയിൽ യോശുവ എന്നതും ഒരേ ഒരു പേര് തന്നെയാണ് എന്ന് കരുതാം. ഇതുകൂടാതെ വേറെ 2 വ്യക്തികളും ഇതേ പേരിൽ അറിയപ്പെടുന്നു. നീതിയുള്ള അഥവാ ജസ്റ്റസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ് ഈ പേർ ഉത്ഭവിച്ചത്. പരിച്ഛേദനക്കാരിൽ അഥവാ യഹൂദ ക്രിസ്ത്യാനികളിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് പൗലോസിന് ആശ്വാസകാരണമായി. അപ്പോസ്തോലിൻ്റെ വേലയിൽ ഇവർ ആത്മാർത്ഥമായി സഹകരിച്ചു. അരിസ്തർഹോസ്, മർക്കോസ്, യുസ്തോസ് എന്നീ 3 പേരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിച്ഛേദനക്കാരായ വിശ്വാസികൾ എന്ന പ്രയോഗം 10-ാം അപ്പോസ്തല പ്രവൃത്തികൾ 10:46, 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഗലാത്യർ 2-ാം അധ്യായം, എഫേസ്യർ 2-ാം അധ്യായം, തീത്തോസ് ലേഖനം 1-ാം അധ്യായം, ഈ ഭാഗങ്ങളിലെല്ലാം യഹൂദ ക്രിസ്ത്യാനികളെ പറ്റി ഉപയോഗിച്ചിട്ടുള്ളതാണ്. 12-ാമത്തെ വാക്യത്തിൽ എപ്പഫ്രോസിൻ്റെ വന്ദനവും പ്രാർത്ഥനയിലെ പോരാട്ടവുമാണ് വിഷയം. ലേഖന മുഖവരയിൽ എപ്പഫ്രോസിനെ പറ്റി പറഞ്ഞതുപോലെ അഥവാ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉപസംഹാരത്തിലും ആ പദം ഉപയോഗിച്ചിരിക്കുന്നു. കൊലോസ്യ സഭ രൂപം കൊള്ളുവാൻ കർത്താവ് കരങ്ങളിലെടുത്തവനും അവരെ വചനം പഠിപ്പിച്ച് നേർപാതയിൽ നയിച്ചവനും വിശ്വസ്തനായ ഒരു സഹപഠനും എന്ന നിലയിൽ ഈ അനുഗ്രഹീത കർത്തൃദാസനെ പറ്റി ഒന്നുകൂടെ സൂചിപ്പിച്ച് തൻ്റെ വന്ദനവും പ്രാർത്ഥനയും സഭയെ അറിയിക്കുന്നത് അസ്ഥാനത്തല്ല. സഭയെപ്പറ്റി നല്ല ഒരു റിപ്പോർട്ട് അപ്പോസ്തോലനെ അറിയിച്ചതും ഇദ്ദേഹമായിരുന്നുവല്ലോ. എപ്പഫ്രാസിൻ്റെ വന്ദനം അറിയിക്കുക മാത്രമല്ല, ഒരഭ്യുദയകാംക്ഷി എന്ന നിലയിൽ അവൻ സഭാജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നവനായും പറഞ്ഞിരിക്കുന്നു. ഒട്ടേറെ പോരാട്ടങ്ങളെയും പ്രലോഭനങ്ങളെയും അഭിമുഖീകരിക്കുന്ന കൊലോസ്യ സഭയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നത് അനുകരണീയമായ ഒരു മാതൃകയാണ്. ഈ സഭയിലെ വിശ്വാസികളുടെ പേര് പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത് അപ്പോസ്തോലിനെ കേട്ടിട്ടുണ്ട്. ലോകപ്രകാരമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, ആത്മീയ ഉയർച്ചയ്ക്കായിട്ടാണ് താൻ പ്രാർത്ഥിക്കുന്നത്. മത്തായി 5:48 കാണും പ്രകാരം അവൻ സൽഗുണപൂർണനാകണമെന്ന് അവൻ ഇച്ഛിച്ചു. ഈ ദൈവജനങ്ങൾ സൽഗുണപൂർണരാകുവാൻ അവൻ ഇച്ഛിച്ചു. പൗലോസിൻ്റെയും മുഖ്യ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്, അഥവാ പ്രാർത്ഥനയിൽ നാം പോരാടേണ്ടതാണ്. അന്ധകാരത്തിന് ലോകാധിപതികളോടുള്ള മല്ലയുദ്ധമാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അതിനെ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും. സ്തോത്രത്തിൽ ജാഗരിച്ചും രക്തത്തിൽ ആശ്രയിച്ചും നാം ശത്രുവിനെ ജയിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയല്ലാതെ മറ്റൊരായുധവും ശത്രുവിൻ്റെ ആക്രമണത്തിനെതിരെ നമുക്കില്ല. തിരുവെഴുത്തിൽ വിവിധ പോരാട്ടങ്ങളെക്കുറിച്ചും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എപ്പഫ്രോസിൻ്റെ പ്രാർത്ഥനയിലെ പോരാട്ടത്തിൻ്റെ രണ്ട് പ്രധാന ഉദ്ദേശങ്ങൾ: അവർ തികഞ്ഞവരാകുക, രണ്ട് ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകുക എന്നായിരുന്നു. അപ്പോസ്തോലിൻ്റെ ലക്ഷ്യവും ഇതുതന്നെ ആയിരുന്നു. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക എന്നുള്ളതാണ്. ലോകപ്രകാരം തികഞ്ഞവരുടെ ഇടയിലാണ് ഞാൻ ദൈവിക ജ്ഞാനം സംസാരിച്ചതെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. ഞാൻ തികഞ്ഞവനായിരിക്കുന്നുവെന്ന, അഥവാ താൻ തികഞ്ഞവനായിരിക്കുന്നുവെന്ന ഒരു അഹംഭാവം വിശ്വാസികൾക്ക് ചേരുന്നതല്ല. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ പരിശ്രമിച്ചുകൊണ്ട് ദൈവമക്കൾ ജീവിതം കഴിക്കണം. റോമയിലുള്ള വിശ്വാസികളുടെ ആത്മീയ നന്മകളിൽ അപ്പോസ്തോലൻ സന്തോഷിച്ചിരുന്നു. പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നതായിരുന്നു പുത്രൻ്റെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യവും അതുതന്നെ ആയിരിക്കട്ടെ. ദൈവഹിതം സംബന്ധിച്ചുള്ള പൂർണ്ണ നിശ്ചയം നമുക്കുണ്ടായിരിക്കണം. റോമാലേഖനം 12:2 കൂടെ നോക്കുക. ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് അവർ നിറഞ്ഞു വരേണമെന്ന് അപ്പോസ്തോലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 13 നിങ്ങൾക്കും ലവോദിക്കാർക്കും ഹിയരപ്പോലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി എന്നെഴുതിയിരിക്കുന്നു. ഇവിടെ പറയുന്ന രണ്ട് സഭകൾ കൊലോസയുടെ അയൽ സഭകളാണെന്ന് ലേഖന മുഖവരിയിൽ തന്നെ സൂചിപ്പിച്ചതാണ്. അവർക്ക് വേണ്ടിയും എപ്പഫ്രോസ് പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. എപ്പഫ്രോസിന് ശുശ്രൂഷയുടെ വിജയം താനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ നുറുങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഫലവത്തായ പ്രാർത്ഥന. പ്രാർത്ഥനയിലെ പോരാട്ടം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അപ്രകാരമുള്ള പ്രാർത്ഥന മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കുകയുള്ളൂ. പ്രാർത്ഥനയിൽ ഹൃദയം പകരുകയാണ്. പൗലോസ് പ്രാർത്ഥനയിൽ പോരാടി, പ്രസവ വേദനപ്പെട്ടു, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ക്രിസ്തു പ്രാർത്ഥിച്ചു. എബ്രായർ 5:7 പ്രാണവേദനയിലാദി ആയിട്ട് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ രക്തം നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. നീതിമാന് ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് യാക്കോബ് 5:16 നാം കാണുന്നുണ്ടല്ലോ. 14 വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തോല പ്രവൃത്തികളും വൈദ്യനായ ലൂക്കോസിന്റെ എഴുത്തുകളാണ്. താൻ പൗലോസിന്റെ കൂട്ടുവേലക്കാരനായിരുന്നു. സഹപ്രവർത്തകർ പലരും പല വഴിക്കായി ചെതിറിപ്പോയപ്പോഴും ലൂക്കോസ് മാത്രം തന്നോടുകൂടെ നിന്നു. 2 തിമൊഥെയൊസ് 4:11 വൈദ്യശാസ്ത്രത്തിലും നിപുണനായിരുന്ന ഇവന്റെ വിശ്വസ്തതയും സുവിശേഷീകരണ തൽപരതയും നിമിത്തമാണ് പൗലോസ് അവനെ കൂടെ കൊണ്ടുനടന്നത്. അല്ലാതെ അപ്പോസ്തോലിന്റെ ശാരീരിക രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുവാൻ ഒരു പേഴ്സണൽ ഡോക്ടറായി അവനെ കൊണ്ടുനടന്നു എന്ന് വിചാരിപ്പാൻ ന്യായമില്ല. ഫിലേമോൻ 24 ലൂക്കോസിന്റെ വന്ദനസ്വരം നാം കേൾക്കുന്നു. ലൂക്കോസ് പുറജാതിയിൽ നിന്നും പൗലോസ് ഉള്ളവനായിരുന്നു. അവൻ പൗലോസിന് പ്രിയങ്കരനുമായിരുന്നു. ദേമാസ് എന്ന പദപ്രയോഗമാണ് ആ പേരാണ് അടുത്തതായി കാണുന്നത്. ഫിലേമോൻ 24 2 തിമൊഥെയൊസ് 4:10 ദേമാസിന്റെ പേര് നാം വായിക്കുന്നു. ഒരു കാലത്ത് പൗലോസിന്റെ കൂട്ടുവേലക്കാരനായിരുന്നു ദേമാസ്. വളരെ പ്രയോജനമുള്ളവനുമായി ഒരു നാൾ അവൻ ജീവിച്ചു. പിന്നീട് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് താൻ തെസലോനിക്കയിലേക്ക് പോയി. ലോകസ്നേഹിയും ദ്രവ്യാഗ്രഹവുമായി അവൻ മാറി എന്നാണ് കരുതാവുന്നത്. എന്നാൽ രക്തസാക്ഷിയായി പൗലോസിനോടൊപ്പം മരിക്കുവാനുള്ള അവൻ്റെ ഒരുക്കമില്ലായ്മ കൊണ്ട് ലോകത്തിൽ കുറേ നാൾ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടും അവൻ പൗലോസിനെ വിട്ട് തെസലോനിക്കയ്ക്ക് പോയി എന്നും ചിലർ കരുതുന്നു. ഏതായാലും അവനെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല പൗലോസിനുണ്ടായിരുന്നത്. 15-ാമത്തെ വാക്യത്തിൽ ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദന ചൊല്ലുവീൻ എന്നെഴുതിയിരിക്കുന്നു. ഏഷ്യ മൈനറിലെ പ്രധാന പട്ടണമായ ലവോദിക്കയെപ്പറ്റി 2-ാമധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നാം വായിക്കുന്നു. ലേഖന മുഖവരയിൽ അത് സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. നുംഫയെപ്പറ്റി തിരുവെഴുത്തിൽ മറ്റ് യാതൊരു ഭാഗത്തും യാതൊന്നും നാം വായിക്കുന്നില്ല. കേവലം ഇവിടെ മാത്രമേ നുംഫ എന്ന പ്രയോഗം കാണുന്നുള്ളൂ. തികഞ്ഞ ദൈവഭക്തി ഉണ്ടായിരുന്ന നുംഫയുടെ വീട്ടിൽ ആരാധന നടന്നു വന്നു. വീട്ടിലെ സഭ എന്ന് വിളിച്ചിരിക്കുന്നത് ആ ഉദ്ദേശത്തിലാണ്. ഈ പ്രയോഗം ഫിലേമോൻ 2-ലും 1 കൊരിന്ത്യർ 16-ലും റോമാലേഖനം 16-ലും ഒക്കെ കാണുവാൻ കഴിയുന്നതാണ്. 3-ാം നൂറ്റാണ്ട് മുമ്പ് ആരാധനയ്ക്കായി പ്രത്യേകം കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി തെളിവുകളില്ല. ഭവനത്തിലെ അംഗങ്ങളും അവരുടെ സ്വന്തക്കാരും മാത്രം കൂടുന്ന കുടുംബ ആരാധനയിലെ അംഗങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ പ്രയോഗമെന്നും വിചാരിക്കുന്നവരുണ്ട്. ലവോദിക്കയിൽ നിന്നുള്ള ലേഖനത്തെപ്പറ്റി 16-ാം വാക്യം നാം വായിക്കുന്നു. കൊലോസിയർ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയെ വായിച്ചു കേൾപ്പിക്കണം എന്നും ലവോദിക്കയിൽ നിന്നുള്ളത് അവരും വായിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. വളരെ സമീപ പ്രദേശത്ത് നിലനിന്നിരുന്ന ഈ സഭകൾ പരസ്പരം സഹകരണത്തിലായിരുന്നു. ഇരു സഭക്കാർക്കും പൗലോസ് അയച്ച ലേഖനങ്ങൾ പരസ്പരം വായിച്ച് അറിയേണ്ടതായിരുന്നു. സകല പ്രാദേശിക സഭാവിശ്വാസികളും ക്രിസ്തുവിൻ്റെ ശരീരമായ സാർവത്രിക സഭയുടെ അംഗങ്ങളായിരിക്കയാൽ ഒരു സഭയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അയൽ സഭക്കാർക്കെല്ലാം ബാധകമായിരിക്കും. ദുരുപദേഷ്ടാക്കളിൽ നിന്നും സൂക്ഷിച്ചൊഴിയേണ്ട ആവശ്യകത ഇരു ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:27 കർത്താവാണ് സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം എന്ന് കാണുന്നു. 17-ാം വാക്യത്തിൽ അർഹിപ്പോസിനോട് കർത്താവ് ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കേണമെന്ന് പറവീൻ എന്ന് കാണുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഫിലേമോൻ 2-ാം വാക്യത്തിലും കാണുന്നു, മറ്റെങ്ങും കാണുന്നില്ല. അവന് കർത്താവ് ഒരു ശുശ്രൂഷ നൽകിയിരുന്നു. എന്താണതെന്ന് അവിടെ വ്യക്തമായി എഴുതിയിട്ടില്ല. എങ്കിലും ഫിലേമോൻ 2-ൽ പൗലോസ് അവനെ സഹപഠൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. വചന ശുശ്രൂഷയായിരുന്നു ദൈവം അവന് നൽകിയിരുന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഈ ലേഖനം എഴുതുന്ന കാലത്ത് അവൻ അലസനായി കഴിഞ്ഞുകൂടുക ആയിരുന്നു എന്ന് വിചാരിക്കേണ്ടതില്ല. പിന്നെയോ തിമത്യോസിനോട് നിർദ്ദേശിച്ചതുപോലെ തൻ്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ അവനെ ഉത്തേജിപ്പിക്കുന്നു എന്ന് കരുതാവുന്നതാണ്. എല്ലാ കർത്തൃ ശുശ്രൂഷകന്മാരും അവരുടെ ശുശ്രൂഷയുടെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നന്നായി കാണുവാൻ ഇടയാകത്തക്കതുപോലെ സൂക്ഷ്മമുള്ളവരായിരിക്കണം. കർത്താവിൽ നിന്നും ലഭിച്ചതാണ് എൻ്റെ ശുശ്രൂഷ എന്ന ഉത്തമ ബോധ്യമില്ലാത്തവൻ ആരും ശുശ്രൂഷിക്കരുത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കി അത് കർത്താവിൻ്റെ ഹിതപ്രകാരം നിവർത്തിപ്പാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക എന്ന് 2 തിമൊഥെയോസ് 4:5 പ്രബോധനം മറന്നു കളയരുത്. കർത്താവ് ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്യുന്ന പക്ഷം അത് ഒത്തുവരികയില്ല, അത് അപകടകരമായി തീരും എന്ന് മനസ്സിലാക്കണം. 18-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ ഉപസംഹാര വചനങ്ങൾ, വന്ദനം ഇവയൊക്കെ കാണുവാൻ കഴിയും. ഈ ലേഖനം തൻ്റെ സ്വന്തം കരങ്ങളാൽ തന്നെ എഴുതിയതായിരുന്നു. മറ്റു ചിലത് താൻ പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവർ എഴുതുകയുമായിരുന്നു. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ എന്ന് താൻ അവിടെ എഴുതിയിരിക്കുന്നു. താൻ ഒരു തടവുകാരനായി കഴിയുന്ന കാലത്തും സ്വന്തം കരങ്ങളാൽ ഈ ലേഖനം എഴുതത്തക്കതുപോലെ തൻ്റെ സ്നേഹം അത്ര വലുതായിരുന്നു. കർത്താവിൻ്റെ നാമനിമിത്തം ബന്ധനസ്ഥരായി കഴിയുന്ന വിശ്വാസികളെ നാം ഓർക്കുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അവർക്കും ആശ്വാസം ലഭിക്കുക മാത്രമല്ല, നമുക്ക് ആത്മീയ വർധന ഉണ്ടാവുകയും ചെയ്യും. വേദനകളുടെയും പ്രയാസങ്ങളുടെയും ബന്ധനങ്ങളുടെയും അവസരങ്ങൾ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി ആക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. കഷ്ടതയെന്ന തീച്ചൂളയിൽ അകപ്പെടുമ്പോഴും വിശ്വാസികൾക്ക് ആത്മീയ വർധനവിന് ഉതകുന്ന ലേഖനങ്ങൾ എഴുതുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവിടെയും പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഭക്തന്മാർ അതേ സമയമെടുത്തുവെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളുടെ വേളകൾ മറ്റുള്ള അനേകർക്ക് ആത്മീയ ഉത്തേജനത്തിൻ്റെ മുഖാന്തരമായി തീരട്ടെ. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ എന്ന് ഈ പ്രബോധനത്തിൽ കാണുവാൻ കഴിയും. അവസാനമായി കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന വചനത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ വേദഗ്രന്ഥം ദൈവകൃപയിൽ അവസാനിക്കുന്നത് പോലെ പൗലോസ് തൻ്റെ ലേഖനങ്ങളെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന ആശംസയോടുകൂടെയാണ് സമാപിപ്പിക്കാറുള്ളത്. ഈ ലേഖനം കൃപയുടെ ആശംസയോടുകൂടെ തന്നെ ആരംഭിച്ചു. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടെ ആയിരിക്കണമെന്ന് ഇടയ്ക്ക് നിർദ്ദേശിച്ചു. ഏറ്റവും ഒടുവിൽ ദൈവകൃപയുടെ ആശംസയോടുകൂടി ഇതാ ഈ ലേഖനം സമാപിപ്പിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ ആരംഭിച്ച് കൃപയിൽ തുടർന്ന് ദൈവകൃപയിൽ തന്നെ അവസാനിപ്പിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ആയതിന് ശ്രോതാക്കളായ ഏവർക്കും ദൈവമായ കർത്താവ് ദൈവകൃപ നൽകുമാറാകട്ടെ. ആമേൻ.